2020 June 27 ശനിയാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്നും. പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ, മിഴിയോരം പങ്ക്തിയിൽ ബി സന്ധ്യ എഴുതുന്നു. എനിക്കാവതില്ലേ പൂക്കാതിരിക്കാൻ, എനിക്കാവതില്ലേ കണിക്കൊന്നയല്ലേ വിഷുക്കാലമല്ലേ. അയ്യപ്പ പണിക്കരുടെ ഈ കവിതാ ശകലം ഓർത്തുപോകുന്നു. കൊറോണ കാലത്ത് വൈറസിനെതിരെ പോരാടാതിരിക്കാൻ എനിക്കാവതല്ല എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കും എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. ലാൻസെറ്റ് എന്ന മെഡിക്കൽ ജേർണലിന്റെ ചീഫ് എഡിറ്റർ റിച്ചാർഡ് ഹോർട്ടൺ COVID-19 ദുരന്തം എന്ന തന്റെ പുതിയ പുസ്തകത്തിൽ ദുരന്തം നേരിടുന്നതിൽ ന്യൂസിലൻഡും ഇന്ത്യയിലെ കേരളമെന്ന കൊച്ചു സംസ്ഥാനവും മെച്ചപ്പെട്ട പ്രവർത്തനം കാഴ്ചവെച്ചു എന്ന് പറയുന്നുണ്ട്. നമ്മുടെ നാടിന്റെ ചരിത്രവും വർത്തമാനവും ഒട്ടേറെ പേരുടെ കൂട്ടായ പ്രവർത്തനവും ത്യാഗവും ചേർന്ന് സമ്മാനിച്ചതാണ് ഈ വിജയം. കേരളത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാം, വലിയ മാറ്റങ്ങൾ ആവശ്യമുള്ളപ്പോൾ അത് ജനകീയ ആവശ്യമായി ഉയരുന്നു, അത് ജനസാമാന്യം ഏറ്റെടുക്കുന്നു, വിജയിക്കുന്നു. വടകരയിൽ ഹരിജന സഹായ സമിതിക്ക് പണപ്പിരിവിനായി എത്തിയ ഗാന്ധിജിക്ക് തന്റെ ആഭരണങ്ങളെല്ലാം ഊരി നൽകിയ കൗമുദി എന്ന 17-കാരി പെൺകുട്ടി നാടിന്റെ അഭിമാനമായി. നിന്റെ ത്യാഗം നിന്റെ ആഭരണമാകും എന്നാണ് മഹാത്മജി അന്ന് അവളുടെ ഓട്ടോഗ്രാഫിൽ കുറിച്ചത്. മഹാപ്രളയകാലത്ത് മത്സ്യത്തൊഴിലാളികളും നമ്മുടെ ചെറുപ്പക്കാരും കെടുതിയിൽപ്പെട്ടവരെ കരകയറ്റാനായി ഇറങ്ങിത്തിരിച്ചു. പ്രളയം കേരളത്തിന്റെ 1/3 ജനസംഖ്യയാണ് ബാധിച്ചതെങ്കിൽ COVID-19 മഹാമാരി മുഴുവൻ ജനതയെയുമാണ് നീണ്ടകാലത്തേക്ക് ബാധിച്ചിരിക്കുന്നത്. നമുക്കുള്ളത് പലതും ത്യജിക്കാൻ നാം ഓരോരുത്തരും തയ്യാറായാൽ മാത്രമേ ഈ യുദ്ധത്തിൽ നാം വിജയിക്കൂ. നമ്മുടെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി തിരുവനന്തപുരം റൂറൽ ജില്ലയിൽ അടുത്ത കാലത്ത് ഒരു നിശബ്ദ വിപ്ലവം നടത്തിയിരുന്നു. എല്ലാ പ്രധാന കവലകളിലും അവർ ജനമൈത്രി പോലീസുമായി ചേർന്ന് CCTV ക്യാമറകൾ സ്ഥാപിച്ചു. എത്രയോ പോലീസുകാരെ നിയോഗിക്കുന്നതിന് തുല്യമായ ഫലം ഇതിലൂടെ നാടിന് ലഭിച്ചു. നമ്മുടെ റെസിഡൻസ് അസോസിയേഷനുകൾ തലസ്ഥാന നഗരത്തിൽ വർഷങ്ങളായി നടത്തുന്ന സുരക്ഷാ പ്രവർത്തനങ്ങൾ മറ്റൊരു ശ്ലാഘനീയ മാതൃകയാണ്. കൂടുതൽ കോവിഡ് ടെസ്റ്റുകൾ നടത്തുന്നത് കോവിഡിനെതിരായ പോരാട്ടത്തിൽ വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. എന്നാൽ ഇത് ഗവൺമെന്റ് മേഖലയിൽ മാത്രമായാൽ ചുരുങ്ങിയ എണ്ണം ചെയ്യാൻ തന്നെ ലഭ്യമായ പണം തികയുകയില്ല. ഏറ്റവും അധികം ടെസ്റ്റുകൾ നടത്തുന്നവർ നിശബ്ദമായി രോഗം പടർത്തുന്ന സൂപ്പർ സ്പ്രെഡർമാരെ കണ്ടെത്തി മാറ്റി നിർത്തുന്നു. അങ്ങനെ സമൂഹ വ്യാപനം തടയുന്നു. ടെസ്റ്റുകൾ നടത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യമല്ലേ? സമ്പദ്വ്യവസ്ഥയുടെ നടുവ് ഈ വൈറസ് ഒടിച്ചു കഴിഞ്ഞു. ലോകത്തെ ഏറ്റവും സമ്പന്ന രാജ്യങ്ങൾ പോലും പകച്ചു നിൽക്കുന്നു. ഈ സമയത്ത് ഓരോ പൌരനും ഈ യുദ്ധം ജയിക്കാനുള്ള പോരാളിയായി മാറുകയല്ലാതെ മറ്റെന്ത് മാർഗം? ഓരോ വ്യാപാരിയും വ്യവസായിയും തന്റെ കട തുറന്നുവെക്കുന്നെങ്കിൽ തനിക്കും ജീവനക്കാർക്കും കോവിഡ് ടെസ്റ്റ് നടത്തുമെന്നും അതിനുള്ള സൌകര്യം അടുത്ത ആശുപത്രിയിൽ തങ്ങളുടെ തന്നെ ചെലവിൽ നൽകണമെന്നും ആവശ്യപ്പെട്ട് മുന്നോട്ട് വന്നാലോ? അതുപോലെ തന്നെ ജനങ്ങളുമായി കൂടുതൽ ഇടപഴകുന്ന എല്ലാവരും. എങ്കിൽ നാളെ വെന്റിലേറ്ററുകളില്ലാതെ നമ്മളിൽ ചിലർ തന്നെ മരിച്ചു വീഴുന്നത് ഒഴിവാക്കാം. പ്രാണവായുവിനായി പിടഞ്ഞ് ആശുപത്രി കിടക്ക ലഭിക്കാതെ നമ്മൾ തന്നെ നെട്ടോട്ടമോടുന്നത് ഒഴിവാക്കാം. നമുക്ക് മറ്റുള്ളവരുമായി ബന്ധപ്പെടേണ്ട തൊഴിലിൽ ഏർപ്പെടണമെങ്കിൽ നാം തന്നെ ടെസ്റ്റിന് മുൻകൈയെടുക്കേണ്ടേ? എനിക്ക് ഷുഗർ ഉണ്ടെങ്കിൽ ഞാൻ തന്നെ എന്റെ ഷുഗർ ലെവൽ ഇടയ്ക്ക് ടെസ്റ്റ് ചെയ്യേണ്ടേ? മഹാമാരിയായതിനാൽ ഇതിനേക്കാൾ കൂടിയ ജാഗ്രത ഓരോരുത്തരും കാട്ടേണ്ടതല്ലേ? ജനങ്ങളുടെ കൂട്ടായ ഫണ്ടിലൂടെയോ വ്യക്തികളുടെ മുതൽ മുടക്കിലൂടെയോ പരമാവധി ടെസ്റ്റുകൾ ജനങ്ങളുമായി ഇടപഴകി തൊഴിലെടുക്കുന്ന ഓരോരുത്തർ നടത്തുകയാണ്. മറ്റ് മുൻകരുതലുകൾക്കൊപ്പം സമൂഹമെന്ന നിലയിൽ നമ്മുടെ നിലനിൽപ്പിനായി നാം ഇന്ന് നടത്തേണ്ടത് വിജയകരമായി വാക്സിൻ കണ്ടെത്തി ജനങ്ങൾക്ക് താങ്ങാനാവുന്ന വിലയ്ക്ക് എത്തിച്ചു നൽകാൻ കഴിയുന്നതുവരെ ഇത്തരമൊരു ജനമുന്നേറ്റത്തിലൂടെ നാം ശത്രുവിനെ ചെറുക്കണം. അങ്ങനെ ലോകത്തിന് മാതൃകയാകണം. ഓരോ തവണ പുറത്തിറങ്ങുമ്പോഴും എല്ലാ മുൻകരുതലുകൾ എടുത്തുകൊണ്ട് അത്യാവശ്യത്തിനും തൊഴിലെടുക്കുന്നതിനും വേണ്ടി മാത്രമാണോ നാം പുറത്തിറങ്ങുന്നത് എന്നും നാം സ്വയം ചോദിക്കുന്നുണ്ടോ? പരസ്പരം താങ്ങായും തണലായും നിന്ന് നമ്മുടെ റെസിഡൻസ് അസോസിയേഷനുകൾ, വ്യാപാരി വ്യവസായി സംഘടനകൾ തുടങ്ങി എല്ലാ കൂട്ടായ്മകളും വ്യക്തികളും തങ്ങളുടെ താമസ സ്ഥലത്ത് അല്ലെങ്കിൽ തൊഴിൽ മേഖലയിൽ മഹാമാരി വാഹകരില്ലെന്ന് ഉറപ്പുവരുത്താനായി പ്രത്യുൽപ്പന്ന മതിത്വത്തോടെ ഇടപെടുമെന്ന് പ്രത്യാശിക്കുന്നു.